2020 മാർച്ച് 5 വ്യാഴാഴ്ച കേരളകൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം. ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വത്തിന്റെ ഇരകൾ. കണ്ണും കാതും മനസാക്ഷിയുമില്ലാത്ത ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വത്തിന്റെ ഇരകളാണ് കൊല്ലം പുത്തൂരിൽ കഴിഞ്ഞ ദിവസം ഉറക്കത്തിൽ പാമ്പുകടിയേറ്റ് മരിച്ച ശിവജിത്ത് എന്ന 5 വയസ്സുകാരനും വയനാട് മേപ്പാടിയിൽ സനൽ എന്ന 42-കാരനും. രണ്ടുപേരും വീടെന്ന സ്വപ്നവുമായി കഴിഞ്ഞവരാണ്. ലൈഫ് മിഷന്റെ 2,14,000 വീടുകൾ പൂർത്തീകരിച്ചതിന്റെ സംസ്ഥാനതല പ്രഖ്യാപനം ശനിയാഴ്ച മുഖ്യമന്ത്രി നിർവഹിച്ചതിന്റെ മാറ്റുലി അടങ്ങുന്നതിനു മുമ്പ് നടന്ന ഈ രണ്ട് അപമൃത്യുവും സർക്കാരിനു മുമ്പിൽ നിസ്സഹായതയുടെ വലിയ ചോദ്യമാണ് ഉയർത്തുന്നത്. പുത്തൂരിലെ പറക്കമുറ്റാത്ത ശിവജിത്തിന്റെ നിർധനരായ മാതാപിതാക്കൾ സ്വന്തമായുള്ള 3 സെന്റിൽ മൺകട്ടയും പ്ലാസ്റ്റിക് ഷീറ്റുമൊക്കെ വച്ചുകെട്ടിയുണ്ടാക്കിയ ഒറ്റമുറി കൂരയിലാണ് കഴിയുന്നത്. ഇഴജന്തുക്കൾക്ക് യഥേഷ്ടം കയറിയിറങ്ങാവുന്ന, പേരിനു പോലും അടച്ചുറപ്പില്ലാത്ത ആ കൂരയിൽ മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങിക്കിടക്കവെയാണ് രാത്രിയിൽ എപ്പോഴോ ആ കുരുന്നിനെ പാമ്പു കടിച്ചത്. എന്താണ് സംഭവിച്ചതെന്ന് പോലും മനസ്സിലാക്കാനാകാതെ ചൊവ്വാഴ്ച രാവിലെ കുട്ടിയെ നാട്ടുചികിത്സകയുടെ അടുത്തേക്കും പിന്നീട് ആശുപത്രികളിലേക്കും കൊണ്ടുപോകുന്നതിനിടെയാണ് മരണമുണ്ടായത്. പാമ്പുകടിയേറ്റാൽ സ്വീകരിക്കേണ്ട പ്രാഥമിക പാഠം പോലും വശമില്ലാത്ത മാതാപിതാക്കളുടെ അജ്ഞതയും ഒരു പക്ഷേ ഈ വിധിനിയോഗത്തിന് കാരണമായിട്ടുണ്ടാകാം. ഇവിടെ പക്ഷേ അതിനേക്കാളൊക്കെ ആരുടെയും മനസ്സിൽ ആദ്യം ഓടിയെത്തുക അവൻ രാത്രിയിൽ ഉറങ്ങിയ ആ കൂരയുടെ ദയനീയ ചിത്രം തന്നെയായിരിക്കും. ഓഹരിയായി 3 സെന്റ് ഭൂമി സ്വന്തമായി ഉണ്ടായിട്ടും ചെറിയൊരു വീട് നിർമ്മിക്കാൻ ശിവജിത്തിന്റെ പിതാവ് മണിക്കുട്ടന് സാമ്പത്തിക ശേഷിയില്ലാതെ പോയി. കൂലിപ്പണിയിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛവരുമാനം കുടുംബച്ചെലവിനല്ലാതെ വേറൊന്നിനും തികയുകയില്ല. ഭവന നിർമ്മാണ പദ്ധതി പ്രകാരം മണിക്കുട്ടന്റെ കൊച്ചുകുടുംബത്തിന് സർക്കാർ സഹായത്തിന് അർഹതയുള്ളതാണ്. പക്ഷേ കൂര വെച്ചു കഴിയുന്ന ഒരു തുണ്ട് ഭൂമിയുടെ ഉടമസ്ഥാവകാശം വ്യക്തമാക്കുന്ന രേഖയില്ലാത്തതിന്റെ പേരിൽ പഞ്ചായത്ത് അധികൃതർ മണിക്കുട്ടന്റെ അപേക്ഷ തടഞ്ഞുവെക്കുകയായിരുന്നു. പട്ടികജാതിക്കാരനായിട്ടും ഒരുവിധ ആനുകൂല്യങ്ങളും ലഭിച്ചില്ല. കുട്ടി പാമ്പുകടിയേറ്റ് മരിച്ച വിവരം പുറത്തുവന്നതിനെ തുടർന്നാണ് അധികൃതർക്ക് ബോധോദയമുണ്ടായത്. റേഷൻ കാർഡിൽ മണിക്കുട്ടന്റെ ഭാര്യയുടെ പേര് ഇല്ലാത്തത് കാരണമാണ് സഹായത്തിനുള്ള അപേക്ഷ പാസാകാതെ പോയതത്രേ. വിചാരിച്ചാൽ ഒരു ദിവസം കൊണ്ട് പരിഹരിക്കാവുന്ന സാങ്കേതിക പ്രശ്നം മാത്രമാണിത്. എന്നിട്ടും അപേക്ഷകനോട് ഇത്രനാളും മുഖം തിരിച്ചുനിന്ന പഞ്ചായത്ത് അധികൃതർ മനുഷ്യത്വത്തിന് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. റൂളും ചട്ടവുമൊക്കെ ഉയർത്തിക്കാട്ടി അക്ഷരാഭ്യാസം കുറവായ പാവങ്ങളെ ആട്ടിയോടിക്കുന്നതിൽ ആത്മീയ സുഖം കണ്ടെത്തുന്ന ഉദ്യോഗസ്ഥ സംവിധാനം നാട്ടിലെവിടെയും ജനങ്ങളുടെ നെറുകയിൽ കയറി നിന്ന് നൃത്തം ചവിട്ടുകയാണ്. സർക്കാർ നല്ല ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുടെ ഗുണം എങ്ങനെ നിഷേധിക്കാനാവുമെന്നാണ് അവർ നോക്കുന്നത്. സാങ്കേതികതകളിൽ കുടുക്കി 10,000-ക്കണക്കിന് അപേക്ഷകളാണ് സർക്കാർ ഓഫീസുകളിൽ കെട്ടിവച്ചിട്ടുള്ളത്. അപേക്ഷയിൽ തീരുമാനമായോ എന്നറിയാൻ എത്തുന്ന പാവങ്ങളെ നിഷ്കരുണം മടക്കി അയക്കുന്നതിൽ ആനന്ദമടയുന്ന ഉദ്യോഗസ്ഥർ എന്തു ജനസേവനമാണ് നടത്തുന്നത്. പുത്തൂരിൽ പിഞ്ചുബാലൻ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാതെയാണ് അപമൃത്യുവിനിരയായതെങ്കിൽ വയനാട് മേപ്പാടിയിൽ സനൽ എന്ന ചെറുപ്പക്കാരന്റെ അന്ത്യം കൂടുതൽ ദാരുണ സ്വഭാവമുള്ളതാണ്. സ്വന്തമായി ഭൂമിയില്ലാത്ത ലക്ഷങ്ങളിലൊരാളായിരുന്നു സനലും. പുറമ്പോക്കിൽ വീട് വച്ചാണ് കുടുംബം കഴിഞ്ഞുവന്നത്. 2018 മഹാപ്രളയത്തിൽ വീടിന്റെ വലിയൊരു ഭാഗം ഇടിഞ്ഞു. തൊട്ടടുത്ത വർഷത്തെ വെള്ളപ്പൊക്കത്തിൽ ശേഷിച്ച ഭാഗവും. വീട് നഷ്ടമായ സനലിന്റെ കുടുംബം പിന്നീട് കൂട്ടുകാർ താൽക്കാലികമായി നിർമ്മിച്ചു കൊടുത്ത ഒരു ഷെഡിലാണ് താമസം. ലൈഫ് പദ്ധതി പ്രകാരം വീട് കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഓഫീസുകൾ കയറിയിറങ്ങുകയായിരുന്ന സനൽ അധികൃതരുടെ നിഷേധാത്മക സമീപനം കണ്ട് മനസ്സുമടുത്ത് ഷെഡിൽ തന്നെ ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച തൂങ്ങിമരിക്കുകയായിരുന്നു. പുറമ്പോക്കിൽ കഴിഞ്ഞിരുന്ന സനലിന് വീടോ വീട് വയ്ക്കാൻ സഹായമോ നൽകാൻ ചട്ടമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പഞ്ചായത്തും റവന്യൂ അധികൃതരും അപേക്ഷ തടഞ്ഞുവച്ചത്. എന്നാൽ സനൽ തൂങ്ങി മരിച്ചതിന് പിന്നിലെ വസ്തുതകൾ പുറത്തു പറഞ്ഞതോടെ അധികൃതർ വിശദീകരണവുമായി എത്തി. ലൈഫ് പദ്ധതിയുടെ 2-ാം ഘട്ടത്തിലെ ഗുണഭോക്താക്കളുടെ പട്ടികയിൽ സനലിന്റെ പേര് ആദ്യം ഉൾപ്പെടുത്തിയിരുന്നുവെന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. 4 ലക്ഷം രൂപയുടെ സഹായത്തിനും അർഹതയുണ്ടെന്ന വിവരവും സനൽ ജീവനൊടുക്കിയ ശേഷമാണ് അധികൃതർ അറിയിക്കുന്നത്. 2 പെൺകുട്ടികളും ഭാര്യയുമടങ്ങുന്ന കുടുംബത്തെ അനാഥമാക്കി സനൽ ഭൂമിയോട് തന്നെ വിട പറയുമ്പോൾ വീണ്ടും തെളിയുന്നത് സർക്കാർ സംവിധാനങ്ങളുടെ മനുഷ്യത്വ വിരുദ്ധവും ക്രൂരവുമായ മുഖം തന്നെയാണ്. ഇപ്പോൾ ചൊരിയുന്ന വാഗ്ദാനങ്ങൾ 3 ദിവസം മുമ്പായിരുന്നെങ്കിൽ പാവപ്പെട്ട ആ ചെറുപ്പക്കാരന് തന്റെ കുടുംബത്തെ അനാഥമാക്കേണ്ടി വരുമായിരുന്നില്ല. പുത്തൂരെ ശിവജിത്തിന്റെയും മേപ്പാടിയിലെ സനലിന്റെയും ദുരന്തകഥകൾ ആദ്യത്തേതോ അവസാനത്തേതോ ആവില്ല. കാലാകാലങ്ങളായി നടന്നുവരുന്നതാണ്. ഓരോ ദാരുണ സംഭവം ഉണ്ടാകുമ്പോഴും ഇനി ഇത്തരമൊന്ന് ആവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന വാഗ്ദാനവുമായി സർക്കാർ എത്താറുണ്ട്. പിന്നെയും നിരവധി ആവർത്തനങ്ങളുണ്ടാകും. ഉദ്യോഗസ്ഥന്മാരുടെ നിഷേധാത്മക സമീപനവും ചുവപ്പുനാടയുടെ അഴിയാക്കുരുക്കുകളും എത്രയോ കുടുംബങ്ങളുടെ ഭദ്രത തകർത്തുകൊണ്ട് ആടിത്തിമർക്കും. കൃത്യവിലോപം എത്ര തന്നെ ഗുരുതര സ്വഭാവത്തിലുള്ളതാണെങ്കിലും ശിക്ഷിക്കപ്പെടുകയില്ലെന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ് പാവപ്പെട്ടവരോട് ഇതുപോലുള്ള ക്രൂര സമീപനമുണ്ടാകുന്നത്. ചട്ടങ്ങളും മാനദണ്ഡങ്ങളുമൊക്കെ മനുഷ്യർക്കു വേണ്ടി ഉണ്ടാക്കുന്നവയാണ്. നിരാലംബരുടെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കി ആവശ്യമായ ഇടങ്ങളിൽ അവരെ സഹായിക്കുമ്പോഴാണ് സർക്കാരിന്റെയും സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെയും പ്രതിബദ്ധത ബോധ്യമാവുക.